ഭാഷാ നൈഷധൻ ചന്തുവിൻ്റെ കഥ തുടങ്ങുന്നതിൻ്റെ പ്രാരംഭമായുള്ള കഥാസൂചനയുടെ ശ്ലോകം വരെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടത്. ഒരു സഭയിൽ എന്താണ് കാഴ്ചക്കാരനായിട്ടിരിക്കുന്ന ആളോട് അഭിസംബോധന ചെയ്തിട്ട് കഥ അവതരിപ്പിക്കുന്ന രീതിയിലാണ് മിക്ക ചമ്പുക്കളും രചിച്ചിരിക്കുന്നത്. ആ ഒരു കഥ എങ്ങനെയാണ് കഥയുടെ സൂചന നടത്തുന്നത് എന്നുള്ള ശ്ലോകമാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ട. ചിത്തേ പോന്നങ്ങുതിച്ചു വിദ്യാസാരസ്യ രാജേ സഭയിലിഹ ഭവന്തം സഖേ കണ്ട നേരം ചിത്തേ പോന്നങ്ങുതിച്ചു പുതിയൊരു പരമാനന്ദ പീയൂഷധാര ഹസ്തേ കൃത്താനുകൂല മഴ കുടയ വിദർഭ ക്ഷമാബാലപുത്രി അത്യാനന്ദേന മേവുന്നളവ് നള മഹീനായകൻ എന്ന പോലെ. നളനെ കണ്ട നളനെ എന്താണ് വിദർഭ ക്ഷമാബാലപുത്രിയെ വിവാഹം കഴിച്ച നളനെ കണ്ടപ്പോഴുണ്ടായ ആനന്ദമാണ് തനിക്ക് വിദ്യയുടെ ഇരിപ്പിടമായ ആ പണ്ഡിതശ്രേഷ്ഠനെ കണ്ടപ്പോൾ ആ സഖാവിനെ കണ്ടപ്പോൾ തൻ്റെ മനസ്സിൽ ഉദിച്ചത് എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്ന ആ ഭാഗം വരെയാണ് നമ്മൾ നോക്കിയത്. അടുത്ത ഭാഗം നോക്കാം. തണ്ടാർമാതിൻ കടാക്ഷാഞ്ചല കുവലയ കല്യാണ ദാമാഞ്ചിതാത്മാ വണ്ടാർ പൂവേണിമാർ തൻ മനസ്സിൻ അടൽ കൊടുക്കുന്ന മംഗല്യധാമ ഉണ്ടായി പണ്ടുതഞ്ചൽ ഗുണഗണഗിരിമ ഭോഗവാൻ ഭൂതദാത്രി കണ്ഠാലങ്കാരരത്നം നിശതപതി നളോ നാമരാജ മഹാത്മാ തണ്ടാർമാത് ലക്ഷ്മീദേവി കടാക്ഷാഞ്ചലം കടാക്ഷത്തിൻ്റെ അഗ്രം കടാക്ഷാഞ്ചലം കുവലയം എന്ന് വെച്ചാൽ കരിങ്കൂവളമാണ്, കാമദേവൻ്റെ ഒരു അസ്ത്രമാണ്, അയ്യമ്മൻ എന്നാണ് കാമദേവനെ പറയുന്നത്. കല്യാണധാമം മംഗളപ്രദമായിട്ടുള്ള മാല. അഞ്ചിതാത്മാ ശോഭിക്കപ്പെട്ട ആത്മാവോടുകൂടിയവൻ. വണ്ടാർ പൂവേണിമാർ വണ്ടിനെ പോലെ ഉള്ള കറുത്ത ചുരുണ്ട മുടിയോടുകൂടിയവർ സുന്ദരിമാർ എന്ന പദാർത്ഥം. അഴൽ കൊടുക്കുന്ന അഴൽ എന്ന് വെച്ചാൽ ദുഃഖം ദുഃഖിപ്പിക്കുന്ന, ഇവിടെ നമുക്ക് ദുഃഖം എന്ന് വരാം കാമ ദുഃഖം കാമവികാരം ഉണർത്തുന്ന എന്ന് പറയാം. മംഗല്യധാമ മംഗല്യമായ ധാമത്തോടുകൂടിയവൻ, ധാമം എന്നാൽ തേജസ് എന്നാണ് അർത്ഥം. ഉദഞ്ചൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന, ഗുണഗണഗരിമ ഭോഗവാൻ ഗുണങ്ങളുടെ ഗണം എന്ന കൂട്ടം, ഗുണഗണഗരിമ ആധിക്യമാണ് വർദ്ധിച്ചതായിട്ടുള്ള, അതോടുകൂടിയവനാണ് അവയെ ഭോഗിക്കുന്നവനാണ്. ഭൂതദാത്രി ഭൂമി എന്നുള്ള ഭൂതദാത്രി എന്നുള്ളത് ഭൂമി എന്നുള്ള അർത്ഥമാണ്. പിന്നെ കണ്ടാലങ്കാരരത്നം ആ ഭൂമിയുടെ കഴുത്തിന് അലങ്കാരമായിട്ടുള്ള രത്നമാണ് ആര്. നിശതപതി നിശതത്തിൻ്റെ പതി എന്നാൽ ഭർത്താവ് എന്നാൽ അർത്ഥം ഭരിക്കുന്ന ആൾ, ഇത് നിശതത്തിനെ ഭരിക്കുന്ന ആൾ, ഭാര്യ എന്നാൽ ഭരിക്കപ്പെടുന്നവൾ പദത്തിൻ്റെ വളരെ അർത്ഥത്തോടു കൂടിയിട്ടാണ് പണ്ട് പ്രയോഗിച്ചിരിക്കുന്നത്. നിശതപതി നളോ നാമരാജ മഹാത്മാ നളൻ എന്ന പേരോടുകൂടിയ നാമത്തോടുകൂടിയ മഹാത്മാവ്. അർത്ഥം എന്താണ്? പണ്ട് ലക്ഷ്മീദേവിയുടെ കടാക്ഷാഗ്രങ്ങളാകുന്ന കരിങ്കൂവള പൂമാല അണിഞ്ഞവനും സുന്ദരിമാരുടെ മനസ്സിന് ദുഃഖം കൊടുക്കുന്ന തേജസ്സോടുകൂടിയവനുമായ വർദ്ധിച്ച ഗുണഗണങ്ങളുടെ ആധിക്യത്തോടുകൂടിയവനും ഭൂമിയുടെ കണ്ഠാഭരണമായ മഹാത്മാവും ആയ നളൻ എന്ന പേരോടുകൂടിയ ഒരു രാജാവ് ഉണ്ടായിരുന്നു. അപ്പം നളനെ എന്താണ് പഴയ കാല കൃതികളിലെല്ലാം തന്നെ കാമൻ, ലോകത്തെ ഏറ്റവും സുന്ദരനായിട്ട് പറയുന്ന കാമദേവനെയാണ്. അപ്പോൾ കാമദേവന് തുല്യനായിട്ടാണ് നളനെയും അവതരിപ്പിച്ചിരിക്കുന്നത്. നളൻ്റെ ഐശ്വര്യം തേജസ് സൽഗുണങ്ങൾ രാജാവ് എന്ന നിലയിലുള്ള അദ്ദേഹത്തിൻ്റെ മഹത്വം എന്നിവ ഈ ശ്ലോകത്തിലൂടെ കവി വ്യഞ്ജിപ്പിക്കുന്നുണ്ട്. പഴയ കാലത്തെ എല്ലാ രാജാക്കന്മാരെയും കവികൾ ഇത്തരത്തിലുള്ള വിശേഷണങ്ങൾ ചേർത്താണ് പഴയകാല നിങ്ങൾക്ക് പഠിക്കാനുള്ള കൃതികളെല്ലാം നോക്കിയാൽ മനസ്സിലാകും. ഇതേപോലെയുള്ള വിശേഷണങ്ങളൊക്കെ ചേർത്തിട്ടാണ് രാജാക്കന്മാരെ എന്താണ് അവതരിപ്പിക്കുന്നത്. ഒന്നുകൂടെ വായിക്കാം. തണ്ടാർമാതിൻ കടാക്ഷാഞ്ചല കുവലയ കല്യാണ ദാമാഞ്ചിതാത്മാ വണ്ടാർ പൂവേണിമാർ തൻ മനസ്സിനഴൽ കൊടുക്കുന്ന മംഗല്യധാമ ഉണ്ടായി പണ്ടുദഞ്ചൽ ഗുണഗണഗിരിമ ഭോഗവാൻ ഭൂതദാത്രി കണ്ഠാലങ്കാരരത്നം നിഷതപതി നളോ നാമരാജ മഹാത്മാ. നിങ്ങൾ ഈ ശ്ലോകം ഞാൻ നേരത്തെ ക്ലാസ്സിൽ പറഞ്ഞു, ഒരു ബുക്കിലോട്ട് എഴുതി വെച്ചിട്ട് വേണം ഞാൻ ഈ പദം മുറിച്ച് വായിക്കുമ്പോൾ നോക്കേണ്ടത്. കഥാനായകനായ നളനെ അവതരിപ്പിച്ചുകൊണ്ട് ചമ്പു പ്രബന്ധം തുടങ്ങുന്ന ശ്ലോകമാണ് ഈ നാലാമത്തെ ശ്ലോകം. അപ്പം നമുക്ക് നോക്കാം. അടുത്തത് അനോട്ടേഷനൊക്കെ ചോദിക്കുന്ന ഒരു ശ്ലോകമാണ്, വളരെ ശ്രദ്ധിക്കേണ്ട ഒരു ശ്ലോകം കൂടിയാണ്. ആർത്ഥാനാം ആശ്രിതാനാം അഭിമതം അഖിലം ചേർത്തു നിത്യം പ്രജാനാം ആത്വാട്ടോപാൻ അരാധിച്ഛിതി ഭടനിവഹാൻ ആഹവേവ് എന്ന ശേഷാൻ കീർത്യാ പാൽപ്രായമാക്കി പുനർ ഉലഘുപതി എന്നാലും പതിനാലും അന്യൂനരാകാം രാത്രിയും ഏകാതപത്രാം അനുദിവസമസൗ പാലയാമാസ ധീമാൻ. ഇതിപ്പോൾ അനോട്ടേഷൻ ചോദിക്കുന്നത് ഈ രാഷ്ട്രത്തെ ഒരു ഒരു വരി മാത്രമായിരിക്കും. അപ്പോൾ നമ്മൾ ഏത് നമുക്ക് അത് എഴുതേണ്ടത് ഈ വരി മാത്രം ചോദിച്ചിട്ടായിരിക്കും. രാത്രി ഏകാതപത്ര അനുദിവസമസൗ പാലയാമാസ ധീമാൻ, ആര് എപ്രകാരം സന്ദർഭവും ആശയവും വിശദീകരിക്കുക എന്നൊക്കെ ആയിരിക്കാം ചോദ്യം വരുന്നത്. ഇത് ഇതാണ് ഭാഷാ നൈഷതം ചമ്പു അതിനകത്തെ എന്താണ് പൂർവ്വഭാഗത്തിൽ എന്താണ് കഥ അവതരിപ്പിച്ചതിന് ശേഷം നളൻ്റെ ഭരണപാടവം എപ്രകാരം എന്നത് പറയുന്നതാണ്. ഇങ്ങനെയാണ് നളൻ ഭരണം അവതരിപ്പിച്ചത് എന്ന് കവി വിവരിക്കുന്നു. ആർത്താനാം ആർത്താനം ദുഃഖിതരായിട്ടുള്ള ആശ്രിതാനാം ആശ്രിത ആർത്തന്മാരും ആശ്രിതന്മാരുമായ എന്താണ് അവരുടെ അഭിമതം അഭിമതം ഇഷ്ടത്തെ അവരുടെ ഇഷ്ടങ്ങളെയെല്ലാം ചേർത്തു നിത്യം തന്നോട് ചേർത്തിട്ട് എല്ലായ്പ്പോഴും നിറവേറ്റിയിട്ട് എല്ലായ്പ്പോഴും എന്താണ് സാധിച്ചു കൊടുത്തിട്ട് എന്താ ദുഃഖിതന്മാരും ആശ്രിതന്മാരുമായിട്ടുള്ള പ്രജകളുടെ എല്ലാ ഇഷ്ടങ്ങളെയും എന്താണ് നിറവേറ്റിയിട്ട് നിത്യം പ്രജാനാം ആത്താടോപാൻ അരാധി ചിതി ഭടനിവഹം അരാധി അരാധി എന്ന് വെച്ചാൽ ശത്രുവാണ്. ശിതി ഭടനിവഹാൻ എന്താണ് ഭൂമിയിലുള്ള അഹങ്കാരത്തോടു കൂടിയിട്ടുള്ള ശത്രു രാജാക്കന്മാരുടെ എന്താണ് പടനിവഹം നിവഹം കൂട്ടമാണ്. ശത്രു സൈന്യ സമൂഹത്തെ എന്തു ചെയ്തിരിക്കുന്നു ആഹവേ എന്താണ് മൊത്തത്തിൽ എന്താണ് വെന്ന് ജയിച്ചു വെല്ലുക ജയിക്കുക. ആടോപം എന്ന് വെച്ചാൽ അഹങ്കാരമാണ്. ആർത്താടോപാൻ അഹങ്കാരത്തോടു കൂടിയ അരാധിച്ഛിതി പടനിവഹം ശത്രു രാജാക്കന്മാരുടെ സൈന്യ സമൂഹം അശേഷാൻ അശേഷാൻ എല്ലാം പാൽപ്രായമാക്കി പാലിന് തുല്യമാക്കി അന്യൂനരാകാം ധാത്രി അന്യൂനമായ യാതൊരു ന്യൂനതകളുമില്ലാത്ത ആയും ന്യായം സംസ്കൃതത്തിൽ നിഷേധാർത്ഥത്തിലാണ്. അന്യൂനം യാതൊരു ന്യൂനതകളുമില്ലാത്ത രാഗം രാഗം സ്നേഹം ധാത്രി ധാത്രി ഭൂമി രാഗം പ്രേമം ഏകാതപത്രം ആതപം എന്ന് വെച്ചാൽ ചൂടാണ്. ആതപത്രം ചൂടിനെ സംരക്ഷിക്കുന്നത് എന്ന് വെച്ചാൽ എന്താണ് കുടയാണ്. ഏകാതപത്രം ഭൂമിയെ ഒറ്റ കുടക്കീഴിലാക്കി ആതപം എന്ന് വെച്ചാൽ ചൂടാണ്. ആ ഏകാതപത്രം അനുദിവസമസോ പാലയാമാച്ച ദിവസത്തോടും എല്ലാ ദിവസത്തോടും നളൻ വളരെ ഭംഗിയായിട്ട് പാലയാമാസ പാലിച്ചു. അസൗ അസൗ എന്ന് വെച്ചാൽ ഇവൻ ഈ ഭൂമിയെ ഒറ്റ കൊടക്കീഴിലാക്കിക്കൊണ്ട് തൻ്റെ ഭരണപാടവം ചക്രവർത്തിയായിട്ട് പോലും രാജാവല്ല നളൻ ആരാണ് ചക്രവർത്തിയായിട്ട് എന്താണ് പറഞ്ഞിരിക്കുന്നത് കീർത്തിയാ പാൽപ്രായമാക്കി. കീർത്തി എന്ന് പറയുന്നത് നമുക്ക് കാണാൻ കഴിയത്തില്ല. അതിനെ പാൽപ്രായമാക്കി അതിനെ പാലിന് തുല്യമാക്കിക്കൊണ്ട് എന്ത് ചെയ്തിരിക്കുന്നു ഉലഗു പതിനാലും ഈ എന്താണ് 14 ലോകങ്ങളെയും, ഈ 7 14 ലോകങ്ങൾ നന്ദി, ഈ 14 ലോകങ്ങളെയും എന്തായി എന്താണ് കീർത്തി കൊണ്ട് പാലിന് തുല്യമാക്കി, പിന്നെ യാതൊരു ന്യൂനതകളുമില്ലാത്ത വികാര സ്നേഹത്തോടുകൂടി ഭൂമിയെ ഒരു എന്താണ് വെൺകൊറ്റക്കുടയ്ക്ക് കീഴിലാക്കി ദിവസം തോറും അദ്ദേഹം ഭരണം നിർവഹിച്ചു. ആർത്താനാം ആശ്രിതാനാം അഭിമതമഖിലം ചേർത്തു നിത്യം പ്രജാനാം ആത്താടോപാൻ അരാധിച്ചിതി പടനിവഹ ആഹവേവ് എന്ന ശേഷാൻ കീർത്യാ പാൽപ്രായമാക്കി പുനരുലകുപതി പുനരുലകു 14 അന്യൂനരാഗ ധാത്രിയും ഏകാദപത്രാം അനുദിവസമസൗ പാലയാമാസ. പുനരുലകു 14 അന്യൂനരാഗ, വ്രതം മുറിക്കുന്ന നോക്കിക്കോണേ. എന്താണ് നളൻ ആർത്തന്മാരെയും ആശ്രിതന്മാരുമായ പ്രജകളുടെ എല്ലാ ആഗ്രഹങ്ങളും ദിവസവും സാധിച്ചു കൊടുത്തിട്ട് അഹങ്കാരികളായ ശത്രു രാജാക്കന്മാരുടെ സൈന്യ സമൂഹത്തെ യുദ്ധത്തിൽ ജയിച്ചു. പിന്നെ ഈ 14 ലോകങ്ങളെയും കീർത്തി കൊണ്ട് പാലിന് തുല്യമാക്കിയും യാതൊരു കുറവില്ലാത്ത രാഗങ്ങളോടുകൂടിയും സ്നേഹത്തോടുകൂടിയും ഭൂമിയെ ഒരു വെൺകൊറ്റക്കുടയിലാക്കി. പ്രജാക്ഷേമ തൽപരനായ ഒരു രാജാവായിരുന്നു നളൻ എന്ന് ഈ ശ്ലോകത്തിലൂടെ നമുക്ക് മനസ്സിലാകാം. ദുഃഖിതരായ പ്രജകളുടെ ആഗ്രഹങ്ങളെല്ലാം അദ്ദേഹം സാധിച്ചു കൊടുത്തു. യുദ്ധവീര്യത്തിലും അദ്ദേഹം ഒട്ടും പിറകിലല്ലായിരുന്നു എന്ന് നമുക്ക് ഈ ശ്ലോകത്തിൽ നിന്ന് മനസ്സിലാകാം. അതുപോലെ തന്നെ ശത്രു സൈന്യങ്ങളെ മുഴുവൻ അദ്ദേഹം യുദ്ധത്തെ തോൽപ്പിച്ചു. അങ്ങനെ നളൻ്റെ കീർത്തി 14 ലോകങ്ങളിലും പരന്നു. കീർത്തിയുടെ നിറം വെളുപ്പാണ് എന്ന് കവി സങ്കേതമാണ്. അതാണ് പാൽപ്രായമാക്കി എന്ന് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് കൃത്യെ എന്ത് ചെയ്തിരിക്കുന്നു, ലോകത്തിൽ പാൽപ്രായമാക്കി എന്ന് പറഞ്ഞതുകൊണ്ട് കാണാൻ പറ്റുന്ന രീതിയിലായി. ഭൂമിയെ എന്താണ് രാജാവിൻ്റെ പത്നിയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ടാണ് അന്യൂനമായ അതൊരു ന്യൂനതകളുമില്ലാത്ത രാഗത്തോടുകൂടി ഭൂമിയെ സംരക്ഷിച്ചു. പിന്നെ എന്തെങ്കിലും മനസ്സിലാവാനുണ്ടെങ്കിൽ നിങ്ങൾ പറയുക. ഞാൻ പറഞ്ഞതുപോലെ നിങ്ങൾ അർത്ഥവും ശ്ലോകവും എല്ലാം ബുക്കിൽ എഴുതി വയ്ക്കണം. അതിനുശേഷം എന്താണ് ഈ ശ്ലോകത്തിൻ്റെ മൊത്തത്തിലുള്ള ഒരർത്ഥവും എഴുതിയാൽ മാത്രം അനോട്ടേഷൻ നിങ്ങൾക്ക് പറയാൻ പറ്റുകയുള്ളൂ. അനോട്ടേഷനൊക്കെ എഴുതുന്ന എങ്ങനെയാണെന്ന് പറയാം. അത് നിങ്ങൾ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ എന്നെ അറിയിക്കുക.